നമസ്കാരം. ശ്രീ എൻ പി ഉല്ലേഖ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ശ്രീ ഉല്ലേഖ്, കഴിഞ്ഞ ദിവസം ശമ്പളവും പെൻഷനും നൽകാൻ ട്രഷറിയിൽ പണമില്ലാത്ത ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായി. ഇതിനെ കേരള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിണറായി വിജയൻ സർക്കാരിനെ ഏറെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. കാരണം തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പണം എത്തിച്ചു എന്ന് പറയുന്നു. എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി വിശേഷം?
ചന്ദ്രബാബു നായിഡു അടക്കമുള്ള മുഖ്യമന്ത്രിമാർ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേലിനെ നേരിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബന്ധപ്പെട്ട് അവർ പെട്ടെന്ന് അവർക്ക് ആവശ്യമുള്ള അത്ര പണം ഇത്രയാണെന്നുള്ള ഒരു ചർച്ച അവരൊക്കെ നടത്തിയിരുന്നു. അത് കേരളത്തിലെ മുഖ്യമന്ത്രിയും അല്ലെ ഫൈനാൻസ് മിനിസ്റ്ററും ഒക്കെ നടത്തേണ്ടതായിരുന്നു. കാരണം പ്രത്യേകിച്ച് പേഡേ എന്ന് വെച്ചാൽ 1-ാം തീയതി ആകുമ്പോഴേക്ക് ഇത്രയധികം പൈസ ആവശ്യം വരും. അതിനനുസരിച്ചുള്ള പൈസ അവിടെ സംഭരിക്കാൻ പറ്റിയിട്ടുണ്ടോ, അത് എത്ര പെട്ടെന്ന് കിട്ടും, അല്ലെ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി 3-ാം തീയതി കിട്ടുമോ എന്നുള്ള ഒരു അന്വേഷണമെങ്കിലും ഊർജിത് പട്ടേലുമായിട്ടും നടത്തേണ്ടതായിരുന്നു. പക്ഷെ വേറൊരു മറുവശം നോക്കിക്കഴിഞ്ഞാൽ ഊർജിത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ മാത്രം പൈസ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പം ചോദിച്ചവർക്ക് മാത്രമേ പൈസ കൊടുക്കൂ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വീഴ്ച കൂടിയാണ്.
ഓക്കെ, എന്തായാലും ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ജാർഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത സംസ്ഥാനമാകാനുള്ള നീക്കം നടക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും നോട്ട് പിൻവലിക്കലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഒരു ഭാഗത്ത് ഡിജിറ്റൽ ഇന്ത്യയിലേക്കുള്ള നീക്കം ശക്തമായി നടക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിസന്ധിയും രൂക്ഷമാകുകയാണ് ഈ ഒരു അവസ്ഥയുടെ. ഇന്നലെ ഡൽഹിയിൽ നടന്ന ഒരു ചർച്ചയിൽ അമേരിക്കയിൽ നിന്നുള്ള നൊബേൽ സമ്മാനം നേടിയിട്ടുള്ള പോൾ ക്രൂഗ്മന്റെ ഒരു അഭിപ്രായം ദീർഘകാല നേട്ടങ്ങളുടെ കാര്യത്തിൽ സംശയമുള്ളതായിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ?
ഇന്ത്യയിലെ 98% ട്രാൻസാക്ഷൻസ് ക്യാഷിലൂടെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ജാർഖണ്ഡ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് അതിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പൊ ജാർഖണ്ഡിൽ BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. ഇതുപോലുള്ള ഒരു തരത്തിൽ ഉത്തരവാദിത്വ ബോധമില്ലാത്ത പ്രസ്താവനകൾ ജാർഖണ്ഡിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാന്നല്ല. പ്രത്യേകിച്ച് ക്യാഷ്ലെസ് ഒരു സൊസൈറ്റിയിലേക്ക് പോകാൻ വേണ്ടി വളരെയധികം സമയം എടുത്തേക്കാവുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്, അതേപോലെ തന്നെ ബീഹാർ. ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഒരുപാട് ജോലിരഹിതർ വരുന്നതും അവർ ക്യാഷിലാണ് അവര് ശമ്പളം വാങ്ങുന്നതും അവരുടെ പേയ്മെന്റും അവിടെയുള്ള മൊത്തത്തിലുള്ള ഇക്കോണമി മുഴുവൻ 98% കൂടുതൽ നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലായിരിക്കും ജാർഖണ്ഡിലെയും ബീഹാറിലെയും ക്യാഷ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്. അതുകൊണ്ട് അത് അവിടെ നടക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഈ 98% ക്യാഷിന് പെട്ടെന്ന് മാറി 98% അല്ലെങ്കിൽ 100% ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് മാറുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഒരുപാട് തൊഴിലുകളിൽ പ്രത്യേകിച്ച് ഒരു ദിവസം തന്നെ ഒരു എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളായ ജാർഖണ്ഡിലും ബീഹാറിലുമൊക്കെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ക്യാഷ് വളരെ അത്യാവശ്യമാണ്. ബാക്കിയുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് സിറ്റീസിൽ ഡൽഹിയിലും ബോംബെയിലും എന്തിനധികം പറയുന്നു, കേരളത്തിൽ പോലും പല സ്ഥലത്തും കാർഡ് ഉപയോഗിച്ചും പേടിഎം ഉപയോഗിച്ചും പേയ്മെന്റ് നടത്താനുള്ള ട്രാൻസാക്ഷൻ നടത്താനുള്ള സംവിധാനം കൂടുതൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഇതിൽ വ്യാപൃതരാകേണ്ട ആളുകളാണ് ജാർഖണ്ഡും ബീഹാറും അതുപോലെ ഉത്തർപ്രദേശും ഒക്കെ. പ്രത്യേകിച്ച് അവരുടെ പല വ്യവസായങ്ങളുടെയും അടിത്തറ എന്ന് വെച്ചാൽ ക്യാഷാണ്. കാരണം ഭൂരിപക്ഷ വ്യവസായങ്ങളും ഇൻഫോർമൽ സെക്ടറിലാണ്, അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ അതിനി ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ഒരു സംവിധാനത്തിലേക്ക് മാറ്റണമെങ്കിൽ അത് കുറെ കാലം എന്തായാലും പിടിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പോൾ ക്രൂഗ്മാൻ അടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇക്കോണമിസ്റ്റുകളുടെ എണ്ണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോൾ ക്രൂഗ്മാൻ മാത്രമല്ല, ഈ ഗവൺമെന്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ജഗദീഷ് ഭഗവതി ഒരു അക്ഷരം ഇതുവരെ മുണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഡോക്ടർ അമർത്യ സെൻ മുതൽ ഡോൺ റീസ് മുതൽ ലോകത്തിലെ പ്രസിദ്ധ ഇക്കണോമിസ്റ്റുകളെല്ലാം ഇത് തിരിച്ചടി ഉണ്ടാവും എന്നും പ്രത്യേകിച്ച് ബർമയുടെയും ചൈനയുടെയും എക്സാമ്പിൾ എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
ശ്രീ ഉല്ലേഖ്, ഇതില് ജി ഡി പി യെയും ഈ നടപടി ബാധിക്കുമെന്നാണ് പറയുന്നത്. ഏത് രീതിയിലാണ് ഇത് ബാധിക്കാൻ സാധ്യതയുള്ളത്?
ഒന്ന്, ഇപ്പം മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരുമായിട്ടുള്ള മൻമോഹൻ സിംഗ് അടക്കം പാർലമെന്റിൽ അദ്ദേഹം വളരെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് അത് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ 2%, അതുപോലെ തന്നെ ചിദംബരം പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിന്റെ എക്സ്പെക്ടേഷനും ഏകദേശം 2%ത്തോളം ജി ഡി പി താഴോട്ട് പോകുന്നതാണ്. ഇതില് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്ന് വെച്ചാൽ ഏകദേശം 2-3% താഴോട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരു 3.5 trillion rupees താഴോട്ട് പോകുന്നതാണ്. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പൊ നമ്മളിപ്പം 1,000 രൂപയുടെയും 5,000 രൂപയും 500 രൂപയും ഇൻവാലിഡേറ്റ് ചെയ്തല്ലോ. അതിപ്പം ഏകദേശം 14.6 trillion എന്ന് വെച്ചാൽ 14.6 lakh crore. അതിൽ 10% എങ്കിലും തിരിച്ചു വരില്ല എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചില എസ്റ്റിമേറ്റ്സ് പറയുന്നത് ഏകദേശം 300,000 crore തിരിച്ചു വരില്ല. അത് അതുകൊണ്ട് തന്നെ RBIക്ക് ഒരു ക്യാൻസൽഡ് ലയബിലിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാവുന്നതും അതിലുള്ള ഒരു അംശം തിരിച്ച് ജൻധൻ യോജനയിൽ, പ്രത്യേകിച്ച് ഈ ജൻധൻ അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ നല്ല ഒരു പുതിയ സ്കീമാണ്. 2014 തുടങ്ങിയ ഈ ബാങ്കിങ് പെനട്രേഷൻ ഇന്ത്യയിൽ കൂട്ടാൻ വേണ്ടി അദ്ദേഹം തുടങ്ങിയ 0 balance account വെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു സ്കീമാണ്. ആ അതിലേക്ക് തിരിച്ചു കൊടുത്ത് ജനങ്ങൾക്ക് തിരിച്ച് പൈസ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം പോലും അതിലുണ്ട്. പക്ഷേ ഇപ്പൊ ഓൾറെഡി 10 trillion ഡിപ്പോസിറ്റ് തിരിച്ചു വന്നു. അപ്പൊ അതിനടക്കം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മണി ഉള്ള ആളുകൾ പല തരത്തിലുള്ള സംവിധാനത്തിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് അവരുടെ ബ്ലാക്ക് വൈറ്റ് ആക്കി മാറ്റുകയും കൂടുതൽ പൈസ തിരിച്ച് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ഇടുകയും ചെയ്യുകയാണ്.
കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ച പോലെ അല്ല ഇതുവരെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലേ?
അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പം ഏകദേശം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കിയിട്ട് ഏകദേശം 1 trillion അല്ലെങ്കിൽ 2 trillion 2 trillion വരില്ല. 1 trillion 2 trillion അടക്കായിരിക്കാം ആളുകൾ ഈ പൈസ തിരിച്ചു വരാത്ത പൈസ ഉണ്ടാവുക. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ നോട്ട് അച്ചടിക്കാനുള്ള പൈസ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പൈസ, അല്ലെങ്കിൽ ATMs റീകാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ, ഇതൊക്കെ വെച്ച് പിന്നെ കൂടുതൽ ആളുകളെ ജോലി ചെയ്യിപ്പിച്ച പൈസ, അവർ കൊടുക്കേണ്ടി വരുന്ന പൈസ എല്ലാം കൂട്ടി നോക്കിക്കഴിഞ്ഞ് ഏകദേശം അതിനടുത്ത് തന്നെ വരും. അപ്പം അതിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഗവൺമെന്റിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നേരത്തെ ശ്രീ ഉല്ലേഖ് സൂചിപ്പിച്ച ജൻധൻ ബാങ്ക് അക്കൗണ്ടുകളിൽ കള്ളപ്പണം ഒട്ടേറെ കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിലും മറ്റു ഇന്ത്യയിലെ നഗരങ്ങളിലുമുള്ള ജൻധൻ അക്കൗണ്ടുകളിൽ കള്ളപ്പണം ഉള്ളതായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേരള സഹകരണ ബാങ്കുകൾക്ക് മേൽ കഠിനമായ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നോട്ട് പിൻവലിക്കലിന് ശേഷം നടപ്പിലാക്കിയത് കള്ളപ്പണം തടയുവാനായിട്ടാണ്. എന്നാൽ മോഡി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ജൻധൻ ബാങ്ക് അക്കൗണ്ടുകളിലും കള്ളപ്പണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കേരള സഹകരണ ബാങ്കുകൾക്ക് മേലുള്ള നിയന്ത്രണം ഇത് കണക്കിലെടുക്കുമ്പോൾ ന്യായീകരിക്കാൻ സാധിക്കുന്നത്?
സഹകരണ ബാങ്കുകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ലാത്ത തീരുമാനം. പ്രത്യേകിച്ച് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്, പ്രൈമറി സർവീസ് ബാങ്കുകൾ. ഈ ബാങ്കുകൾ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ ലൈഫ് ലൈനാണ്. അവർക്ക് ലോൺ കിട്ടണമെങ്കിൽ സാധാരണ കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്നോ പോലും കിട്ടില്ല. അവർക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ബാങ്കുകളിൽ നിന്നാണ് കിട്ടുക. പക്ഷെ തീർച്ചയായും ഈ അത് ഈ ഇത്തരം ബാങ്കുകൾ ഓഡിറ്റിന് വിധേയമാവില്ല എന്ന് ഒരു മസിൽ പിടിച്ചുള്ള ഒരു തീരുമാനം എടുക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. ലോ ഓഫ് ദ ലാൻഡ് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്, അതുപോലെ തന്നെ പ്രൈമറി കോപ്പറേറ്റീവ് സെക്ടറിലും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ പ്രധാനമന്ത്രി തന്നെ ഇത് സംബന്ധിച്ചാണ് ജൻധൻ അക്കൗണ്ടുകൾ പലതും വാടകയ്ക്ക് എടുക്കപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞത്. അതിന്റെ അർത്ഥം അതിന്റെ അകത്തുള്ള ഈ ജൻധൻ അക്കൗണ്ട് ഉപയോഗിച്ച് കള്ളപ്പണം തിരിച്ച് കള്ളപ്പണം എന്ന് വെച്ചാൽ ബ്ലാക്ക് മണി വൈറ്റാക്കാനുള്ള തന്ത്രങ്ങളെ മുൻകൂട്ടി കാണാൻ വേണ്ടി ഗവൺമെന്റിന് കാണാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു അഡ്മിഷനാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് വളരെ ലേറ്റായിട്ട് കാര്യമാണ്. അപ്പോഴേക്കും ഈ ഇത്രയധികം ബ്ലാക്ക് മണി വൈറ്റ് ആക്കപ്പെട്ടു കഴിഞ്ഞു ഓൾറെഡി. ഇനിയിപ്പം ഗവൺമെന്റിന് അതിന് തിരിച്ചൊന്നും ചെയ്യാൻ സാധ്യതയില്ല.
ശ്രീ എൻ പി ഉല്ലേഖ് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി.